بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. أما بعد، قال المؤلف رحمه الله تعالى شيخ الإسلام ابن تيمية، بسم الله الرحمن الرحيم: الحمد لله الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا، وأشهد أن لا إله إلا الله وحده لا شريك له إقرارا به وتوحيدا، وأشهد أن محمدا عبده ورسوله صلى الله عليه وعلى آله وصحبه وسلم تسليما مزيدا. أما بعد، ഈ വായിച്ചത് വരെയുള്ളത് അഖീദത്തുൽ വാസിത്തിയ്യ, അതിൻ്റെ ആരംഭമാണ്, അതിൻ്റെ തുടക്കമാണ്. ഇതിൻ്റെ ഷർഹാണ് നമുക്ക് പറയാനുള്ളത്. അവ്വലൻ قال شيخ الإسلام: بسم الله الرحمن الرحيم. بسم الله الرحمن الرحيم അല്ലെങ്കിൽ ബസ്മല, അതുകൊണ്ട് ആരംഭിക്കൽ. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കിതാബിൽ പിന്തുടർന്നു വന്ന സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ മുകാതബാത്തുകളിൽ, അവിടുത്തെ കത്തുകളിൽ, റസായിലുകളിൽ അത് ആരംഭിച്ചിരുന്നത് ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നതുകൊണ്ടാണ്. ഈ രൂപത്തിൽ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്ന രൂപത്തിൽ ആദ്യമായി ബിസ്മി പറഞ്ഞത്, അത് ഉപയോഗിച്ചത് നബിയുല്ലാഹി സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ് ഈ രൂപത്തിൽ ആദ്യമായി ബിസ്മി ഉപയോഗിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൻ നംലിൽ പറഞ്ഞു, ബിൽഖീസ് രാജ്ഞിക്ക് ലഭിച്ച കത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു: വഇന്നഹു മിൻ സുലൈമാന വഇന്നഹു ബിസ്മില്ലാഹി അർറഹ്മാനി അർറഹീം. സൂറത്തുൻ നംലിലെ 30-ാമത്തെ ആയത്താണ്. ഈ ആയത്ത് ഇറങ്ങുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി എഴുതിയിരുന്നത് ബിസ്മിക്കല്ലാഹുമ്മ, അങ്ങനെയായിരുന്നു. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ബിസ്മി ഈ രൂപത്തിൽ പറഞ്ഞത് ഖുർആനിൽ അവതരിക്കുന്നതിന് മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മിക്കല്ലാഹുമ്മ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു തുടങ്ങിയിരുന്നത്. ബിസ്മില്ലാഹി, നമുക്കറിയാം ബാ ജറിന്റെ ഹർഫാണ്, ഇസ്മ പേര്. ബിസ്മി എന്ന് പറഞ്ഞാൽ പേരുകൊണ്ട്. ബിസ്മില്ലാഹി ആരുടെ പേരുകൊണ്ട്? അള്ളാഹുവിന്റെ പേരുകൊണ്ട്. സ്വാഭാവികമായിട്ട് ഇതൊരു ജുംല മുഫീദല്ല. ബിസ്മില്ലാഹ് ആണോ അള്ളാഹിന്റെ പേരുകൊണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് മുത്തഅല്ലിഖ് വേണം, ഒരു പൂർത്തീകരണം വേണം ജുംല ആവണമെങ്കിൽ, അല്ലേ? ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാൻ പറ്റണം. നമ്മൾ ജുംല മുഫീദയെ കുറിച്ച് പഠിച്ചതാണ്. ഒരു മുറക്കബായി, പരിപൂർണമായ മുഫീദത്തായ ഒരു മുറക്കബായി മാറണമെങ്കിൽ, അർത്ഥമുള്ള ഒരു തർക്കീബായി വരണമെങ്കിൽ അതിനെന്ത് വേണം? ഒരു ഫാഇദത്തമ്മ, പരിപൂർണമായ ഫാഇദ ഉണ്ടായിരിക്കണം, ഒരു ഫുൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റണം. ബിസ്മില്ല അള്ളാഹിന്റെ ഇസ്മു ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താണ് അള്ളാഹിന്റെ ഇസ്മു ഉണ്ട് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. അപ്പൊ അതിന്റെ മുത്തഅല്ലിഖ്, ബിസ്മില്ല എന്നതിന്റെ മുത്തഅല്ലിഖ് എന്താണ് എന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർക്ക് അനേകം അഭിപ്രായങ്ങളുണ്ട്. അതിലേറ്റവും നല്ല അഭിപ്രായം അവിടെ ഒരു ഫിഅല് മഹദൂഫാണ് എന്നതാണ്. ഒരു ഫിഅല് അവിടെ മഹദൂഫാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജുംല മുഫീദയോ. ആ ഫിഅല് ഓരോ സന്ദർഭത്തിനും അനുസരിച്ച് കണക്ക് കൂട്ടണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്, അപ്പൊ അയാൾ എന്ത് പറയണം? ബിസ്മില്ലാ എന്ന് പറയുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താ? ബിസ്മില്ലാഹി ആക്കുൽ, ബിസ്മി ചൊല്ലിക്കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കുന്നു എന്ന്. ഒരാൾ എഴുതാൻ പോവാണ് പുസ്തകം, ബിസ്മില്ലാഹി അക്തുബ്, അള്ളാഹുവിൻ്റെ പേരുകൊണ്ട് ഞാൻ എഴുതുന്നു, അല്ലെങ്കിൽ പേരുകൊണ്ട് ഇതിനോട് സഹായം സ്ഥാനം നടത്തിക്കൊണ്ട് ഞാൻ എഴുതുന്നു, ബിസ്മില്ലാഹി അക്തുബ്. ഇനി ഒരാൾ ഷർഹ് ചെയ്യുകയാണെങ്കിൽ ബിസ്മില്ലാഹി അഷ്റഹ്. ഇങ്ങനെ ഈ ഫിഅല് ശേഷം പറയാം അല്ലെങ്കിൽ മുന്നേ പറയാം. ആഖുലു ബിസ്മില്ലാഹ് എന്നും പറയാം, ബിസ്മില്ലാഹി ആഖുൽ എന്നും പറയാം. ഏറ്റവും അഹ്സനായിട്ടുള്ളത് ബിസ്മില്ലാഹി ആഖുൽ എന്ന് പറയുന്നത് ശേഷം, ബിസ്മി പറഞ്ഞതിന് ശേഷം പിന്നീട് ഫിഅല് തഖ്ദീർ ചെയ്യുന്നത് ഏറ്റവും നല്ലത്. ശരി, ഇവിടെ ബിസ്മില്ലാഹ് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്. ബാഉൽ ഇസ്തിആന, സഹായതേട്ടത്തിന് വേണ്ടിയുള്ള ബാ ആണ്. അള്ളാഹുവിന്റെ ഇസ്മിനെ കൊണ്ട് സഹായം തേടി, അതാണ് അതിന്റെ അർത്ഥം. ബാഉൽ ഇസ്തിആന, ബാഉൽ ഇസ്തിആന, ബിസ്മില്ലാഹി, ബിസ്മില്ലാഹ്. അള്ളാഹ് എന്നത് അള്ളാഹുവിന്റെ നാമമാണ്, മറ്റൊരാൾക്കും ഈ പേര് വിളിക്കപ്പെടാൻ പാടില്ല. വല യുസമ്മ ബിഹി ഗൈറു, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾക്കും ഈ പേര് പറയാൻ പാടില്ല. ഉദാഹരണത്തിന് സമീഅ എന്നാൽ അള്ളാഹിന്റെ പേരാണ്, പക്ഷെ മനുഷ്യനെ കുറിച്ച് സമീഅ എന്ന് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ ചില ഇസ്മുകളിൽ, അള്ളാഹുവിന്റെ ഇസ്മുകളിൽ ചിലത് അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കും ഉപയോഗിക്കാൻ അനുവാദമുള്ളതാണ്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞു, വഖാന അല്ലാഹു വഖാന ബിൽ മുഅ്മിനീന റഊഫുൻ റഹീം, വഖാന ബിൽ മുഅ്മിനീന റഊഫുർ റഹീമ. അവിടുന്ന് മുഅ്മിനീങ്ങളോട് റഊഫാണ്, റഹീമാണ്. റഹീം എന്നുള്ള പേര് അള്ളാഹിനെ കുറിച്ച് പറഞ്ഞതാണ്, റഊഫ് എന്നുള്ള അള്ളാഹുവിന്റെ പേരാണ്. പക്ഷെ ഈ പേര് സൃഷ്ടികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാൽ അത്തരം പേരുകളിൽ പെട്ടതല്ല അള്ളാഹു എന്നത്. അള്ളാഹു എന്ന പേര് വേറെ ആർക്കെങ്കിലും പറയാൻ പാടുണ്ടോ? ഇല്ല. അള്ളാഹ് എന്ന പേര് അതവന് മാത്രം പ്രത്യേകമായതാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ എല്ലാ അസ്മാഉ വസിഫാത്തും ഉൾക്കൊണ്ടിട്ടുള്ള നാമമാണ് അള്ളാഹ് എന്ന നാമം. അതുകൊണ്ടാണ് ഇൻ അല്ലാഹ ഗഫൂറുൻ റഹീം, അങ്ങനെ പറയുള്ളൂ. അള്ളാഹു ഗഫൂറാണെന്ന് പറയുള്ളൂ. ഇന്നൽ ഗഫൂർ അള്ളാഹു എന്ന് ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടാ? ഇല്ല. അള്ളാഹു എന്ന ഇസ്മാണ് ആദ്യം വരുള്ളൂ, അതിനുശേഷം അതിന്റെ തബായിട്ട് ബാക്കി ഇസ്മകൾ വരലുള്ളൂ, അതില്ലെങ്കിൽ അതിന്റെ ബദലായിട്ടേ വരുള്ളൂ. അള്ളാഹു മറ്റൊരു ഇസ്മിന് പകരമായിട്ട് വരില്ല. അള്ളാഹു എന്ന ഇസ്മാണ് ഏറ്റവും അസ്ലുൽ അസീൽ, ഏറ്റവും അള്ളാഹുവിന്റെ അസ്മകളുടെ എല്ലാം സെന്റർ, അതിന്റെ എല്ലാം മധ്യം, അതിന്റെ എല്ലാം അസൽ അള്ളാഹ് എന്ന നാമമാണ് ബിസ്മില്ലാ. വിശുദ്ധ ഖുർആനിൽ 2360 തവണ ഈ നാമം വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ തവണ ഖുർആനിൽ വന്ന പേര് അള്ളാഹ് എന്ന പേരാണ്. അള്ളാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? അൽ മഅലൂഹുൽ മഅബൂദ്. അള്ളാഹ് എന്നതിന്റെ അർത്ഥം എന്താണ്? അൽ മഅലൂഹു അൽ മഅബൂദ്, ആരാധിക്കപ്പെടുന്നവൻ. അൽ മഅലൂഹു അൽ മഅബൂദു ഹഖൻ, യഥാർത്ഥ ആരാധ്യൻ എന്നാണ് അള്ളാഹ് എന്നതിന്റെ അർത്ഥം. അൽ മഅലൂഹു, അലിഫ് ലാം മീം, അലിഫ് മഅൽ ഹംസ, ലാം വൽ വാവ് വൽ ഹാ, അൽ മഅലൂഹു അൽ മഅബൂദു. അള്ളാഹ് എന്നതിന് അർത്ഥമുണ്ട് അല്ലേ? അള്ളാഹ് എന്നുള്ളതിന്റെ അർത്ഥം എന്താണ്? അൽ മഅലൂഹു അൽ മഅബൂദ്. ഇബ്നു അബ്ബാസ് പറഞ്ഞ അർത്ഥം നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. എന്താണ് അർത്ഥം? ذو الألوهية والعبودية على خلقه أجمعين. അതിന് ചുരുക്കിയ അർത്ഥം, ചുരുക്കിയ പദം ഇപ്പൊ പറഞ്ഞു, അൽ മഅലൂഹുൽ മഅബൂദ്. അങ്ങനെ പറഞ്ഞാൽ എളുപ്പമായി, മറ്റേനേക്കാളൊക്കെ എളുപ്പമാണ്. അതിന് തെളിവ് എന്താണ്? സൂറത്തുൽ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, വഹുവ അല്ലാഹു ഫിസ്സമാവാതി വഫിൽ അർദ്, വഹുവ അല്ലാഹു ഫിസ്സമാവാതി വഫിൽ അർദ്. അല്ലാഹ് എന്നതിന് അർത്ഥമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ചില ആള് പറഞ്ഞു അള്ളാഹ് എന്നുള്ള ഇസ്മായിന് അർത്ഥമില്ല, അതൊരു പേരാണ്, അതിനൊരു അർത്ഥമില്ല എന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മറുപടിയാണിത്, അള്ളാഹ് എന്നതിന്റെ അർത്ഥമുണ്ട്. അതിന്റെ അർത്ഥം മഅലൂഹ് എന്നാണ്, ആരാധിക്കപ്പെടുന്നവൻ, ഇബാദത്ത് ചെയ്യപ്പെടുന്നവൻ. അതിനുള്ള തെളിവ് എന്താണ്? വഹു അല്ലാഹു ഫിസ്സമാവാതി വഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും അവൻ അള്ളാഹുവാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രകാരമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്തായിരിക്കും? വഹുവൽ മഅലൂഹുൽ മഅബൂദു ഫിസ്സമാവാതി വഫിൽ അർദ്, ആകാശങ്ങളിലും ഭൂമിയിലും ആരാധിക്കപ്പെടാൻ അർഹതയുള്ളത് ആർക്കാണ്? അള്ളാഹുവിനാണ്. ആണ് അതിന്റെ അർത്ഥം, ആയത്തിന്റെ അർത്ഥം. സൂറത്തുൽ അൻആം ആയത്താണ്, തുടക്കത്തിലുള്ള ആയത്താണ്. ഈ ആയത്ത് തെളിവാണ് എന്തിന്, അള്ളാഹ് എന്ന പേരിന് അർത്ഥമുണ്ട് എന്ന്. അല്ലെങ്കിൽ അവിടെ ആയത്ത് ഉണ്ടാവില്ല, മുസ്തഖീമാവില്ല, അതിന്റെ അർത്ഥം ശരിയാവില്ല. അവൻ ആകാശങ്ങളിലും ഭൂമിയിലും ആരാധിക്കപ്പെട ഇബാദത്ത് ചെയ്യപ്പെടുന്നവനാണ്, അല്ലെങ്കിൽ അതിന് അർഹതയുള്ളവനാണ്. وهو المألوه المعبود في السماوات والأرض. بسم الله الرحمن الرحيم. الرحمن والرحيم اسمان لله سبحانه وتعالى. الله هنا رند اسمه لنا دلاء. الله نسمع الحسنى البتة رند بردانة بتة اسمه لنا. رند اسمه وري صفاتا ناريكنا. إذا أنا صفاته وري وشيشنا ما ناريكنا. الرحمن الرحيم. إذا أنا الرحمن. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ റഹ്മത്തുള്ളവൻ, റഹീം എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് റഹ്മത്ത് ചൊരിയുന്നവൻ. അതിന്റെ അർത്ഥമൊക്കെ മുന്നേ പലതവണ എടുത്താണ്, ഇസ്മി നമ്മൾ കുറെ തവണ എടുത്തതായതുകൊണ്ട് ഇനി ആവർത്തിക്കുന്നില്ല. അർറഹ്മാൻ ദുർറഹ്മത്തിൽ വാസിഅ, വറഹീം ദുർറഹ്മത്തിൽ വാസില, പലതവണ എടുത്തതാണ്. അതങ്ങനെ പറയാനൊരു കാരണമുണ്ട്. റഹ്മാൻ എന്നത് അവൻ്റെ ധാത്തുമായി ബന്ധപ്പെട്ടതാണ്, റഹീം എന്നത് അവൻ്റെ ഫിഅലുമായി ബന്ധപ്പെട്ടതാണ്. ലോകത്തിൽ തന്നെ റഹ്മാൻ എന്നത് ധാത്തിയായ സിഫത്തിനെ അറിയിക്കുന്നതാണ്, റഹീം എന്നത് ഫിഅലുമായി ബന്ധപ്പെട്ടതാണ്, പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടതാണ്, ചെയ്യുന്ന കാര്യമാണ്. റഹ്മാൻ എന്ന് പറഞ്ഞാൽ വിശാലമായ റഹ്മത്തുള്ളവൻ, റഹീം എന്ന് പറഞ്ഞാൽ അടിമകൾക്ക് റഹ്മത്ത് ചൊരിയുന്നവൻ. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. മാത്രമല്ല ഇവിടെ റഹ്മത്തിനെ കുറിച്ചുള്ള സൂചന നൽകുക എന്നത് എന്തുകൊണ്ടും യോജിച്ചതാണ്. ഇൽമിന്റെ കിതാബ് തുടങ്ങുമ്പോൾ റഹ്മത്തിനെ കുറിച്ച് പറയാന്നുള്ളത് എന്തുകൊണ്ട് യോജിച്ചതാണ് അല്ലേ. ഇപ്പോ ഉദാഹരണത്തിന് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളാഹ് അദ്ദേഹം തന്റെ കിതാബ് സൂറത്തുൽ സലാത്ത് എങ്ങനെ തുടങ്ങിയത്, ഇഅ്ലം റഹിമകല്ലാഹ്, ഇഅ്ലം റഹിമകല്ലാഹ്, നീ അറിയുക അള്ളാഹു നിന്നോട് റഹ്മത്ത് ചൊരിയട്ടെ, അള്ളാഹു നിനക്ക് റഹ്മത്ത് ചൊരിയട്ടെ. റഹ്മത്തിനെ കുറിച്ച് ഇൽമിന്റെ തുടക്കത്തിൽ പറയുക എന്നത് എന്താണ്, മുനാസിബാണ്, വളരെ യോജിച്ച കാര്യമാണ്. കാരണം പണ്ഡിതന്മാരെല്ലാവരും ഇൽമു തുടങ്ങിയിരുന്നത്, ഇൽമു പഠിപ്പിച്ചു തുടങ്ങിയിരുന്നത് റഹ്മത്തിനെ കുറിച്ച് അറിയിച്ചിട്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, മൻ ലാ യർഹം ലാ യുർഹം അവർ റാഹിമൂന യർഹമുഹും റഹ്മാൻ. ഈ ഹദീസാണ് മുഹദ്ദിസീങ്ങൾ ആദ്യം പഠിപ്പിച്ചിരുന്ന ഹദീസ്. കാരുണ്യം ചൊരിയുന്നവരോട് അള്ളാഹു കാരുണ്യം ചൊരിയും. അപ്പൊ ഇൽമിന്റെ ഇൽമ് പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നത്, നമ്മളൊക്കെ ഇനി ചിലപ്പോൾ ഉസ്താദ്മാരായി വരുന്ന ആളുകളാണ്. ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധം എന്നത് റഹ്മത്താണ് അതിന്റെ അടിസ്ഥാനം. അതിന്റെ അടിസ്ഥാനം എന്തായിരിക്കണം, റഹ്മത്തായിരിക്കണം. ഒരിക്കലും ഗളബോ അതല്ലെങ്കിൽ എന്താ പറയാ ശിക്ഷകളോ ഇതൊന്നുമല്ല ഉസ്താദും ശിഷ്യനും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം. റഹ്മത്താണ്, കാരുണ്യമാണ്, കരുണ കാണിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് മുഹദ്ദിസീങ്ങൾ ആദ്യത്തിൽ പഠിപ്പിച്ചിരുന്ന ഹദീസ് അർറഹീമുന യർഹമുഹും റഹ്മാൻ എന്ന ഹദീസാണ്, മുസൽസലായി വന്ന ഹദീസാണ്. ഔവലു മാ ഹദ്ദസനി അശ്ശൈഖു, എന്റെ ഉസ്താദ് എന്നോട് ആദ്യം പറഞ്ഞ ഹദീസ് എന്ന് പറഞ്ഞ് മുസൽസലായി പണ്ഡിതന്മാരെല്ലാവരും ആദ്യം പഠിപ്പിച്ച ഹദീസ് അല്ലെങ്കിൽ ആ രൂപത്തിൽ റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസാണ് ഈ ഹദീസ്. സലഫുകൾ ആദ്യം പഠിപ്പിച്ചിരുന്ന ഹദീസുകളിൽ ഒന്നാണ് അർറഹീമുന യർഹമുഹും അർറഹ്മാൻ എന്ന ഹദീസ്. അപ്പൊ ഇവിടെ ബിസ്മില്ലാഹി അർറഹ്മാൻ റഹീം എന്നത് എന്തുകൊണ്ടും യോജിച്ചതാണ്. കിതാബുകൾ ആരംഭിക്കുന്ന സമയത്ത്, ഇൽമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റഹ്മത്തിനെ അറിയിക്കുന്ന രണ്ട് ഇസ്മുകൾ പറയുക എന്നത് എന്തുകൊണ്ടും വളരെ യോജിച്ച കാര്യമാണ്. ബിസ്മില്ലാഹി അർറഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദീ അർസല റസൂലഹു. അൽഹംദ്, അൽഹംദ് ഹുവ ദിക്റു സിഫാത്തിൽ മഹ്മൂദി, ഹുവ ദിക്റു, ഹുവ ദിക്റു, അദ്-ദിക്റു അല്ല, ഹുവ ദിക്റു സിഫാത്തി അൽ محمودي مع الحب والتعظيم. لان شيخ الاسلام للتعريف مع الحب والتعظيم والاجلال التعظيم مع الحب هو ذكر صفات المحمود مع الحب والتعظيم والإجلال. كتبتم؟ الحمد എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ സ്തുതി എന്ന് പറയുന്നുണ്ട് അല്ലെ, സ്തുതി എന്നാണ് മലയാളത്തിൽ അർത്ഥം പറയുള്ളത്. അത് എന്താണ് എന്ന് വിശദീകരിച്ച് കൊണ്ട് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അദ്ദേഹം പറഞ്ഞ താരിഫാണ് പറഞ്ഞത്. ഹുവ ദിക്റു, അത് ഓർമ്മിക്കലാണ്, പറയലാണ്. സിഫാത്തുൽ മഹ്മൂദ്, ഹംദ് ചെയ്യപ്പെടുന്നവന്റെ വിശേഷണങ്ങൾ. ആരെയാണോ നീ ഹംദ് ചെയ്യുന്നത് അവന്റെ വിശേഷണങ്ങൾ നീ പറയലാണ് ഹംദി എന്ന് പറഞ്ഞാൽ. ഹുവ ദിക്റു സിഫാത്തുൽ മഹ്മൂദ് മഅൽ ഹുബ്. അങ്ങനെ നീ പറയുമ്പോൾ നീ ആരെയാണോ സ്തുതിച്ചു പറയുന്നത് ആ സ്തുതിച്ചു പറയുന്നവനോട് നിന്റെ മനസ്സിൽ എന്തുണ്ടായിരിക്കണം? ഹുബ് ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം. മഅൽ ഹുബ് വത്തഅദീം. തഅദീം മാദാ? ബഹുമാനം. തഅദീം ബഹുമാനം, ആദരവ്. വൽ ഇജ്ലാൽ, അതന്നെ മഹത്തമാക്ക, ആദരിക്ക. ആദരവോടും സ്നേഹത്തോടും കൂടി ആരെയാണോ നീ നന്നാക്കി പറയുന്നത്, നീ ഒരാളെ പറ്റി നല്ല പറയണം, അയാളുടെ നല്ല നല്ല സിഫത്തുകൾ, നല്ല നല്ല വിശേഷണങ്ങൾ പറയണം. അങ്ങനെ വിശേഷണങ്ങൾ പറയുമ്പോൾ അയാളെക്കുറിച്ച് നിന്റെ മനസ്സിൽ വളരെ ബഹുമാനവും സ്നേഹവും ഉണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിക്കുന്നതിനാണ് ദിക്റു സിഫാത്തുൽ മഹ്മൂദ് മഅൽ ഹുബ്ബ് മഅൽ ഹുബ്ബി വത്തഅദീം. സ്നേഹം ബഹുമാനം ഇതുള്ളതിനോടൊപ്പം ഒരാളെ പറ്റിയിട്ട് അയാളെക്കുറിച്ചുള്ള നല്ല സിഫത്തുകൾ, നല്ല വിശേഷണങ്ങൾ നീ പറയലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. ഒരാളെക്കുറിച്ച് നല്ല പറയണം വേറൊരാള്, ഒരാള് മറ്റൊരാളെക്കുറിച്ച് നല്ല പറയണം, നല്ല അയാളുടെ നല്ല സിഫത്തുകൾ പറയണം. പക്ഷെ അയാളുടെ മനസ്സിൽ ഹുബോ സ്നേഹമോ അതല്ലെങ്കിൽ ബഹുമാനമോ ഇല്ല. എന്തായാലും പറയാം അറബിയിൽ നമ്മൾ പറഞ്ഞു സ്നേഹം ബഹുമാനം ഇതൊക്കെ കൂടി ഉള്ളതോടൊപ്പം ഒരാളെ പറ്റി നല്ല വിശേഷണങ്ങൾ പറയലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. സ്നേഹം ബഹുമാനം ഇല്ല, പക്ഷെ ഒരാളെ പറ്റി ചിലപ്പോൾ ആൾക്കാർ പുകഴ്ത്തി പറയില്ലേ, സനാ എന്ന് പറഞ്ഞാൽ ഇബ്നു ഖയ്യിം പറഞ്ഞത് അൽഹംദുൽ മുഖറർ, ആവർത്തിക്കപ്പെട്ട ഹംദാണ് സനാ എന്ന്. എന്താണ് ദിക്റോ? ഞാൻ ഇപ്പൊ പറഞ്ഞു അതിന്റെ മലയാളം അതിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞു പോയി. മൗസ്തുതിക്ക് എന്താ പറയാ, മൗസ്തുതി ഒരാളെ നമ്മള് പുകഴ്ത്തുകയാണ് അത് മനസ്സിലായല്ലോ. ഒരാളുടെ നല്ല സുഫത്തുകളെ കുറിച്ച് നമ്മൾ പറയണം. അത് പറയുന്ന സമയത്ത് അയാളെ കുറിച്ച് നമ്മുടെ മനസ്സിൽ ബഹുമാനവും ആദരവും സ്നേഹവും ഒക്കെ ഉണ്ടെങ്കിൽ അതെന്താണ്? ഹംദൻ. എന്നാൽ സ്നേഹവും ബഹുമാനമൊന്നുമില്ല, പക്ഷെ ഒരാളെ കുറിച്ച് നല്ല 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 ഭംഗിയുള്ള ആളാണ്, പക്ഷെ അയാളെ കുറിച്ച് വലിയ സ്നേഹമൊന്നുമില്ല, പക്ഷെ അയാളുടെ അടുത്തുള്ള ഒരു നല്ല കാര്യം അത് നമ്മൾ പറയാം. അതിന് പറയാം മദ്ഹ എന്നാണ്. എന്താ പറയാ? മദ്ഹ. അതാണ് പുകഴ്ത്തൽ. മദ്ഹ അതാണ് മദ്ഹ. മദ്ഹ എന്ന് പറഞ്ഞാൽ വഇൻ തജറദ അൻ ദാലിക് ഫഹുവൽ മദ്ഹ്. ഇബ്നു തൈമിയ അദ്ദേഹം നടത്തിയ തഫ്രീഖ് അതാണ്. അതില്ലെങ്കിൽ അത് മദ്ഹാണ്. ബഹുമാനോ ആദരവൊന്നും ഇല്ലെങ്കിൽ അത് മദ്ഹാണ്, പുകഴ്ത്തലാണ്, മുഖസ്തുതി പറിച്ചില്ലേ. വഇൻ തജറദ അനി തഅദീം വൽ മഹബ്ബ ഫഹാദ മദ്ഹ്. അൽഹംദു ലില്ലാഹ്, അൽഹംദു ലില്ലാഹ്. അപ്പൊ ഹംദ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി. ഹംദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സ്നേഹവും ബഹുമാനവും ഉള്ളതോടൊപ്പം അവന്റെ നല്ല വിശേഷണങ്ങൾ പുകഴ്ത്തി പറയലാണ് ഹംദ് എന്ന് പറഞ്ഞാൽ. അൽഹംദുലില്ലാഹ്, എല്ലാ ഹംദും അള്ളാഹുവിനാണ്. അൽഹംദ്, അതെങ്ങനെ എല്ലാം എന്നുള്ള അർത്ഥം കിട്ടിയത്? അലിഫ്ലാമു വന്നു അല്ലേ, അലിഫ്ലാം വൽ അലിഫു വല്ലാമു ലിൽ ഇസ്തിഗറാഖ്, എല്ലാ ഹംദിനെയും ഉൾക്കൊള്ളുന്നതാണ് അലിഫ്ലാം. അൽഹംദു ലില്ലാഹി അൽ അലിഫു വല്ലാമു ലിൽ ഇസ്തിഗറാഖ്. അൽഹംദു ലില്ലാഹി, എല്ലാ ഹംദും അള്ളാഹുവിനാണ്, എല്ലാ ഹംദും അള്ളാഹുവിനാണ്. അല്ല അലിഫ് വല്ലാം ഹുന ലിൽ ജിൻസ് അല്ലെ, നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അലിഫ്ലാം രണ്ട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കും, അഹ്ദിനും ജിൻസിനും. ഇവിടെ ജിൻസിനാണ്. ഹംദ് എന്ന് പറഞ്ഞ എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുക്കാണ്. എവിടെ ഒരാളല്ലെ ഭൂമിയിൽ ഇനിയിപ്പോ ഒരാൾ മറ്റൊരാളെ ഹംദ് പറഞ്ഞു, അല്ലാത്ത ഒരാളെ ഹംദ് പറഞ്ഞു എന്ന് വിചാരിക്കും. ഉദാഹരണത്തിന് ഒരാൾ പറയണ, എന്തൊരു നല്ല ഭംഗിയുള്ള മനുഷ്യനാണ് അയാള്, അയാളോട് ബഹുമാനം ആദരവൊക്കെ ഉള്ളതിനോടൊപ്പം നമ്മൾ പറയണം എന്തൊരു ഭംഗിയുള്ള മനുഷ്യനാണ് അയാൾ, എന്തൊരു നല്ല സ്വഭാവമാണ് അയാളുടേത്. ആ ഹംദും അള്ളാഹുവിനാണ് എത്തുക. കാരണം എന്താണ്? അവനാണ് അതൊക്കെ സൃഷ്ടിച്ചത്. ആ ഭംഗിയെ സൃഷ്ടിച്ച ആരാണ്? അള്ളാഹുവാണ്. ലോകത്ത് എവിടെ ഒരു ഹംദ് നടന്നാലും അതൊക്കെ അള്ളാഹുവിനാണ്. അതുകൊണ്ടാണ് ഇബ്നു ഖയ്യിം പറഞ്ഞത് അൽഹംദുലില്ലാഹി ഇസ്തിഗറാഖൻ മുൽഖൻ വസ്തിഹ്ഖാഖ. മുൽഖൻ വസ്തിഹ്ഖാഖ, എല്ലാ ഹംദും അള്ളാഹ്ക്ക് അവകാശപ്പെട്ടതാണ്. അതോടൊപ്പം ഇനി വേറൊരാളെ പറ്റി ഒരാളെ ഹംദ് പറഞ്ഞാൽ പോലും അത് അള്ളാഹുവിനാണ് ലഭിക്കുക. കാരണം അവനാണ് അവയെ സൃഷ്ടിച്ചത്. അൽഹംദു ലില്ലാഹി, ഹംദ് അള്ളാഹുവിനാണ്, എല്ലാ ഹംദും അള്ളാഹുവിനാണ്. അൽഹംദു ലില്ലാഹി. الحمد لله الذي أرسل رسوله. الحمد لله الذي أرسل رسوله. الحمد لله سروا استوديم سروا حمدم الله هنا الذي أو ندونا أنني أقول لنا من أرسل أي بعث. أرسلنا أي تشو بعث هذا مترادف أنا بعث. أرسل أي بعث. ولقد بعثنا في كل أمة رسولا، أي ولقد أرسلنا في كل أمة رسولا. أرسل رسوله، الحمد لله الذي أرسل رسوله. تند رسولنا آيتشون أون يلا حمد. والرسول اكتبوا، والرسول إنسان ذكر أوحي إليه بشرع، أوحي إليه بشرع وأمر بتبليغه. ആരെങ്കിലും എഴുതിയെടുക്കാൻ വൈകി പോകുന്നുണ്ടെങ്കിൽ അവർ എൻ്റെ ഉറക്ക നോക്കിയിട്ട് എഴുതിയെടുത്താൽ മതി, പേജ് നോക്കിയിട്ട് പിന്നീട് എഴുതിയെടുത്താൽ മതി. റസൂൽ മൻ ഇൻസാനുൻ ദക്കർ, ഒരു പുരുഷനായ മനുഷ്യനാണ്, മനുഷ്യനായിരിക്കും ഇൻസാനു. ഒന്നാമത്തെ കാര്യം എന്താണ്? ഇൻസാനു, അയാൾ മനുഷ്യനായിരിക്കും. റസൂൽ ജിന്നായിരിക്കൂല, ആരായിരിക്കും? മനുഷ്യനായിരിക്കും. ഇൻസാനുൻ ദക്കർ, പുരുഷനായിരിക്കും. സ്ത്രീകളെ റസൂലാക്കോ? അല്ല, പുരുഷന്മാരായിരിക്കും റസൂൽ. ഒരു സ്ത്രീയെ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല? റസൂലായി നിയോഗിച്ചിട്ടില്ല. ഇൻസാനുൻ ദക്കറുൻ ഊഹിയ ഇലൈഹി, അദ്ദേഹത്തിന് വഹി നൽകപ്പെട്ടിരിക്കുന്നു. ബിഷറഇൻ, മതനിയമങ്ങൾ കൊണ്ട്, ഐ ശരിയ, മതനിയമങ്ങൾ അദ്ദേഹത്തിന് വഹി നൽകപ്പെട്ടിരിക്കുന്നു. വഉമിറ ബിതബ്ലീഗിഹി, വഉമിറ ബിതബ്ലീഗിഹി, വഉമിറ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ബിതബ്ലീഗിഹി, അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ, തബ്ലീഗ് നടത്താൻ. റസൂലിന്റെ ഉദ്ദേശം, റസൂൽ എന്ന് പറഞ്ഞ അദ്ദേഹമാണ്. അമ്മ നബി, എന്നാൽ നബി എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു വ്യത്യാസമില്ല, ഇതേപോലെ തന്നെ. പക്ഷെ അവസാനത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്, വലം യുഅ്മർ ബിതബ്ലീഗിഹി. വഉമിറ ബിതബ്ലീഗിഹി എന്നുള്ളടത്ത് ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ അത് നബിയുടെ താരീഫാണ്. വലം യുഅ്മർ ബിതബ്ലീഗിഹി, നബി എന്ന് പറഞ്ഞാൽ ശറഅ ലഭിച്ചിട്ടുണ്ട്, പല മതനിയമങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. വലാക്കിൻ ലം യുഅ്മർ ബിതബ്ലീഗിഹി, എന്നാൽ അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പന അദ്ദേഹത്തിനില്ല. ഇതാണ് പണ്ഡിതന്മാർക്കിടയിലെ പ്രബലമായ ഒരു അഭിപ്രായമാണിത്. ഇതിന്റെ അർത്ഥം ആകെ ഈ ഒരു അഭിപ്രായം മാത്രമേ ഉള്ളൂ എന്നല്ല, വേറെ അഭിപ്രായങ്ങളുണ്ട്, അപ്പൊ നമ്മൾ അതിനെ കുറിച്ച് തഫ്സീൽ നടത്തുന്നില്ല. ഈ അഭിപ്രായം പ്രബലമായ ഒരു അഭിപ്രായം. ഇനി ഇതിൽ കൂടുതൽ അഭിപ്രായങ്ങളുണ്ട്, ആരെങ്കിലും അത് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർ ഈ വിഷയത്തിലെ പുസ്തകങ്ങൾ പരിശോധിക്കട്ടെ. അപ്പൊ ഇതിൽ നിന്ന് മറ്റൊരു കാര്യം മനസ്സിലാക്കാം, ഫകുല്ലു റസൂലിൻ നബി വലൈസ കുല്ലു നബിയിൻ റസൂൽ. എല്ലാ റസൂലും നബിയാണ്. കുല്ലു റസൂൽ നബി, എല്ലാ റസൂലും നബിയാണ്. കാരണം എന്താ? നബിമാർക്ക് ശറാ കിട്ടിയിട്ടുണ്ട്, റസൂലിനും ശറാ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാ റസൂലും എന്താണ്? നബിയാണ്. വലൈസ കുല്ലു നബി റസൂൽ, എന്നാൽ എല്ലാ നബിമാരും റസൂലല്ല. കാരണം എന്താ? റസൂലിനോട് അത് എത്തിച്ചു കൊടുക്കാനുള്ള കൽപ്പനയുണ്ട്, നബിമാരോട് ആ കൽപ്പനയില്ല. വേണമെങ്കിൽ എഴുതിച്ചോളൂ, കുല്ലു റസൂൽ നബി വലൈസ കുല്ലു നബി റസൂൽ. الحمد لله الذي أرسل رسوله بالهدى بالهدى الحمد لله الذي أرسل رسوله تند رسولنا آيتشون يلا سديم يلا حمد أونان الله أونان എങ്ങനെ ആണ് അവൻ റസൂലിനെ പറഞ്ഞയച്ചിട്ടുള്ളത്? بالهدى بالهدى الهدى العلم النافع الهدى العلم النافع ഹുദ എന്ന് പറഞ്ഞാൽ ശരിക്കും മലയാളത്തിൽ നമ്മൾ അർത്ഥം പറയുന്നത് സന്മാർഗം. ഹുദ എന്നതിന്റെ ഉദ്ദേശം എന്താണ്? അൽ ഇൽമു അന്നാഫ്യ, ഉപകാരപ്രദമായ വിജ്ഞാനം. വദീനിൽ ഹഖി, വദീനിൽ ഹഖി, വദീനുൽ ഹഖ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ അർത്ഥം എന്തായിരിക്കും? ദീൻ എന്ന് പറഞ്ഞാൽ എന്താ? മതം. അൽ ഹഖ് സത്യം, സത്യമതം, അതായിരിക്കും മലയാളത്തിൽ അർത്ഥം. തഫ്സീറായി പണ്ഡിതന്മാർ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈ തഫ്സീർ ഏതാണ്ട് എല്ലാ മുഫസ്സിറുകളും തഫ്സീർ തന്നെ, അതായത് അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഈ തഫ്സീർ പ്രബലമായ ഒരു തഫ്സീറാണ്. പണ്ഡിതന്മാരെ അല്ല, നബിമാരെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞയച്ചിട്ടുള്ള ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. പിന്നെ ഖുർആനിൽ പലയിടത്തും പറഞ്ഞു, ഹുവ അല്ലദീ അർസല റസൂലഹു ബിൽഹുദ വദീനിൽ ഹഖ്, അവൻ തന്റെ റസൂലിനെ ഹുദയും ദീനുൽ ഹഖുമായി പറഞ്ഞയച്ചിരിക്കുന്നു. ഇവിടെ ഹുദ എന്ന് പറഞ്ഞത് അൽഇൽമുൻ നാഫിഅ, ഉപകാരപ്രദമായ അറിവ്. വദീനുൽ ഹഖ് എന്ന് പറയുന്നത് അൽ അമലു സ്വാലിഹ്, നല്ല അമലുകൾ, സൽക്കർമ്മങ്ങൾ. ആകെ ഇത് രണ്ടുമില്ല ദീനിലുള്ളൂ, അറിവ് പ്രവൃത്തി. ഇതെല്ലാം വേറെ എന്തെങ്കിലും ദീനിലുണ്ടോ? ഇല്ല. അമൽ ഒന്നല്ലെങ്കിൽ ഇൽമാണ് അല്ലെങ്കിൽ അമലാണ്. റസൂലുകൾ കൊണ്ടുവന്നിട്ടുള്ള ഇൽമു മുഴുവൻ എന്തായിരിക്കും? അല്ല, ഇൽമു ഇന്നാഫ്യ, ഉപകാരപ്രദമായ ഇൽമായിരിക്കും. വെറുതെ വേസ്റ്റ് ഇൽമ അവർ കൊണ്ടുവരില്ല. അവർ കൊണ്ടുവന്ന ഇൽമൊക്കെ എന്താണ്? നാഫിഅ. പിന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള അമലാണ്, അവരുടെ അമലുകളൊക്കെ എന്തായിരിക്കും? സ്വാലിഹ് ആയിരിക്കും. അല്ല, അമലു സ്വാലിഹ്. അപ്പൊ എളുപ്പമാണിത്. ഈ ആയത്ത് ഇതിന്റെ തഫ്സീർ ഇതാണ്, ഹുവല്ലദീ അർസല റസൂലഹു ബിൽഹുദ വദീനിൽ ഹഖ് എന്നതിന്റെ തഫ്സീർ. അൽ ഹുദ യഅനി അൽ ഇൽമ അൽ ഇൽമ നാഫിഅ വല്ലദീനിൽ വദീനുൽ ഹഖ് യഅനി അൽ അമൽ സ്വാലിഹ്. هو الذي ارسل رسوله بالهدى ودين الحق. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ദീൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കാര്യം ഉണ്ടാവും. اما العلم او اما العمل. ഒന്നല്ലെങ്കിൽ ഇൽമ് അല്ലെങ്കിൽ അമൽ. ഈ ആയത്തിന് തെളിവാണ്, ഇൽമും അമലും കൊണ്ടാണ് റസൂലുകളെ പറഞ്ഞയച്ചത്. ഇതിലെ ഇൽമ് സ്വീകരിക്കാത്ത ആളുകൾ ആരാണ്? നസ്റാനികൾ. اما الذين رفضوا العمل من യഹൂദ്, അമൽ സ്വീകരിക്കാത്ത ആളുകൾ ആരാണ്? യഹൂദരാണ്. വൽ മുസ്ലിമൂന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഖബിലുൽ ഇൽമ വൽ അമൽ. മുസ്ലിങ്ങൾ അവരാരാണ്? ഇൽമും അമലും സ്വീകരിച്ചവരാണ്. ഹുമുല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അവർക്കാണ് അള്ളാഹുവിന്റെ നിഅമത്ത് ലഭിച്ചിട്ടുള്ളത്. ഇൽമും ഉണ്ട്, അമലും ഉണ്ട്, ഇത് രണ്ടും ഒരുമിപ്പിച്ചവരാണ് റസൂലുകളുടെ ദീൻ സ്വീകരിച്ച ആളുകൾ. സല്ലല്ലാഹു പറഞ്ഞതുപോലെ, അൽ ഉലമാഉ വറസത്തുൽ അംബിയ, അംബിയാക്കന്മാർ അവരുടെ അനന്തരാവകാശികളാണ് പണ്ഡിതന്മാർ. ആ അംബിയാക്കന്മാരിൽ നിന്ന് അനന്തരം എടുത്തിട്ടുള്ള പണ്ഡിതന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ടാവും. ഈ രണ്ടും ഉണ്ടാവും, അൽ ഇൽമു വൽ അമൽ. ഇൽമും ഉണ്ടാകും, അമലും ഉണ്ടാകും. അപ്പൊ ഷൈഖുൽ ഇസ്ലാം ഇവിടെ പറയാണ്, ഹുവല്ലദീ അർസല റസൂലഹു അൽഹംദു ലില്ലാഹി അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. ഹുദയും ദീനുൽ ഹഖുമായി തന്റെ റസൂലിനെ പറഞ്ഞയച്ചവൻ, അവന് സർവ ഹംദുമുണ്ട്. ഹുദ യഅനി അൽ ഇൽമ നാഫിഉ വദീനുൽ ഹഖ് യഅനി അൽ അമൽ സാലിഹ്. ലിയുദ്ഹിറഹു ലിയുദ്ഹിറഹു ഐ ലിയുദ്ഹിറ അദ്ദീൻ വൽ ഹുദ ലിയുദ്ഹിറഹു, അതിനെ വിജയിപ്പിക്കാൻ. അവന്റെ റസൂലിനെ അവൻ പറഞ്ഞയച്ചിരിക്കുന്നു ഹുദയും ദീനുൽ ഹഖുമായി. ലിയുദ്ഹിറഹു, ആ പറഞ്ഞയക്കൽ വെറുതെ അല്ല. ലിയുദ്ഹിറഹു, ആ ദീൻ വിജയിക്കുന്നതിനു വേണ്ടിയാണ് പറഞ്ഞയച്ചിട്ടുള്ളത്. ലിയുദ്ഹിറഹു അക്തുബു ലിയുഅലിയഹു ലിയുഅലിയഹു ലിയുഅലിയഹു. അല്ലെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ദീൻ എന്താണ് വിജയിച്ചിട്ടുണ്ട്. ഈ ആയത്തിന്റെ ഇടയിൽ തന്നെ അത് പറഞ്ഞത് അല്ലെ, ഹുവ അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അല ദീനി കുല്ലിഹി വലൗ കരിഹൽ മുശ്രിക്കൂൻ. മുശ്രിക്കുകൾക്ക് ഉറപ്പുണ്ടെങ്കിലും തന്റെ റസൂലിനെ ഹുദയും ദീനുൽ ഹഖുമായി പറഞ്ഞയച്ചത് അള്ളാഹുവാണ്. എന്തിനു വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞയച്ചത്? ലിയുദ്ഹിറഹു അല ദീനി കുല്ലി, മറ്റെല്ലാ ദീനുകൾക്കും ഇതയും അത് വിജയിച്ചു നിൽക്കാൻ വേണ്ടി, അത് ഉന്നതിയിലാകാൻ വേണ്ടി. അള്ളാഹുവിന്റെ ഇസ്ലാം ഇത് വിജയിക്കുന്നതിന് വേണ്ടി. ഇസ്ലാമിന് രണ്ട് രൂപത്തിലുള്ള വിജയവും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. വിജയം രണ്ട് രൂപത്തിലാണ്. ഒന്ന് ബിൽ ഇൽമി വൽ ബയാൻ, അദ്ദുഹൂർ യക്കൂൻ ബിസ്നൈൻ ഔ ബിസ്നതൈൻ, രണ്ട് വഴികളിലൂടെ വിജയമുണ്ടാകും. ഒരാളുടെ മേൽ വിജയിക്കാൻ പറ്റിയ രണ്ട് വഴികളിലൂടെ, ഒന്ന് ബിൽ ഇൽമി വൽ ബയാൻ ഔ ബിൽ ഹുജ്ജത്തി വൽ ബയാൻ, ബിൽ ഹുജ്ജത്തി വൽ ബയാൻ, തെളിവുകൾ കൊണ്ട് മറ്റൊരാളുടെ മേൽ വിജയിക്കാൻ പറ്റും ഇല്ലേ. ഒരാളെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റിയ രണ്ട് വഴികളിലൂടെയാണ്, ഒന്ന് ബിൽ ഹുജ്ജത്തി വൽ ബയാൻ, തെളിവുകൾ കൊണ്ട് വിശദീകരണം കൊണ്ട്. ഈ ദീനിനെ ആർക്കെങ്കിലും തെളിവുകൾ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റുമോ ഇസ്ലാമിനെ? ഇല്ല. ഇസ്ലാം ഒരിക്കലും, ഒരു എത്ര വലിയ ബുദ്ധിയുള്ള ആൾ വന്നാലും എത്ര വലിയ അറിവുള്ളയാൾ വന്നാലും അല്ല, അയാൾക്കൊന്നും ഈ ദീനിനെ തകർക്കാൻ സാധിക്കുകയില്ല, തോൽപ്പിക്കാൻ സാധിക്കുകയില്ല, തെളിവുകൾ കൊണ്ട് തകർക്കാൻ കഴിയുകയില്ല അല്ലെ. അതിന് തെളിവാണ്, 14 നൂറ്റാണ്ടുകളായി ഈ ദീൻ ഇവിടെ നിലകൊള്ളുന്നു. ഒരാൾക്ക് പോലും ഈ ദീനിന്റെ വെല്ലുവിളികൾ ഏറ്റെടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ദീനിനെ ഒരാൾക്ക് പോലും എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അറിവുകൊണ്ട്, തെളിവുകൾ കൊണ്ട് ഇസ്ലാം പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ തകർക്കാനോ അത് യാഥാർത്ഥ്യമല്ലെന്ന് തെളിയിക്കാനോ ഒരാൾക്കും തന്നെ കഴിഞ്ഞിട്ടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ദീനിന് നൽകിയ ദുഹൂറാണ്, വിജയമാണ്. രണ്ടാമത്തെ വിജയം എങ്ങനെയായിരിക്കും? പിന്നെ ഒരാളത്ത് എങ്ങനെ ജയിക്കാൻ പറ്റും നമുക്ക്? ശക്തി കൊണ്ട്, ബിസൈഫി വസ്സിനാൻ, വാളുകൊണ്ട്. ബിസൈഫി വസ്സിനാൻ, വാളുകൊണ്ട് വിജയിക്കാൻ സാധിക്കും. വാളുകൊണ്ട് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനേകം തവണ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വിജയം തന്നിട്ടുണ്ട് അല്ലെ. അനേകം തവണ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് വിജയം തന്നിട്ടുണ്ട്. ബദറിലും ഉഹദിലും ഖന്ദഖിലും മക്കൻ ഫത്ഹിലും ഒക്കെ അള്ളാഹു ചെയ്യുന്നുണ്ട്. ഖാദിസിയയും അതുപോലെ തന്നെയുള്ള യുദ്ധങ്ങളും ഒക്കെ മുസ്ലിങ്ങൾക്ക് ഇടക്കില്ല, വലിയ വിജയം അവർ നേടി. മാത്രമല്ല, ഒരിക്കലും ഒരു സമൂഹത്തിന് മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ തകർക്കാൻ ഒരിക്കലും കഴിയില്ല. ഒരു കാലഘട്ടത്തിൽ അത് കഴിയില്ല. എങ്ങനെയൊക്കെ ശത്രുക്കൾക്ക് ശക്തി ഉണ്ടായാലും മുസ്ലിം ഉമ്മത്തിനെ ഒന്നാകെ നശിപ്പിച്ചു കളയാൻ ഒരാൾക്കും കഴിയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അള്ളാഹുവിനോട് മൂന്ന് കാര്യങ്ങൾ ദുആ ചെയ്തു. അതിലൊരു കാര്യം, വഅല്ലാ യുസല്ലിത അലൈഹിം അദുവൻ മിൻ സിവാ അൻഫുസിഹിം, അള്ളാഹുവെ ഈ ഉമ്മത്തിന് മുസ്ലിം ഉമ്മത്തിനു മേൽ ഇവർക്കു പുറത്തുള്ള ആളുകൾ, ഇവരുടെ ശത്രുക്കൾ, യഹൂദരും നസറാനികളും ഹിന്ദുക്കളും ബുദ്ധന്മാരും ജൈനന്മാരും ആരാകട്ടെ, മജൂസികളും ആരാകട്ടെ, ആരായാലും ഈ ഉമ്മത്തിന് പുറത്തുള്ള ആളുകൾ അവർക്ക് ഈ ഉമ്മത്തിനെ മൊത്തത്തിൽ കീഴടക്കാൻ സാധിക്കുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാക്കരുത്. ആ ദുആ അള്ളാഹു സ്വീകരിച്ചതാണ്. ഈ ഉമ്മത്ത് ഒരിക്കലും എന്ത് ചെയ്യില്ല, എത്ര അധികം ഇസ്രായേൽ എന്താ പറയാ ഈ പിന്നെ അമേരിക്ക ആണെങ്കിലും ഏത് വലിയ ഭരണകൂടങ്ങളാണെങ്കിലും വലിയ രാജ്യങ്ങളാണെങ്കിലും അവർക്കൊന്നും മുസ്ലിങ്ങളെ മൊത്തത്തിൽ തകർക്കാൻ സാധിക്കില്ല. അവർക്ക് എത്രമാത്രം ശക്തി ഉണ്ടായാലും അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയ വാഗ്ദാനമാണ്. ആ വാഗ്ദാനം ഒരിക്കലും പാലിക്കപ്പെടാതിരിക്കുകയില്ല. അതെന്തായാലും സംഭവിക്കുക, ഒരു ആൾക്കും മുസ്ലിം ഉമ്മത്തിനെ മൊത്തത്തിൽ തകർക്കാൻ സാധിക്കില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തസാലു ത്വാഇഫത്തുൻ മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്ഖി ലാ യദുറുഹും മൻ ഖദലഹും ഔ മൻ ഖാലഫഹും ഹത്താ യാതിയ അംറുല്ലാഹി തബാറക വതആല വഹും കദാലിക ലാ തസാലു ത്വാഇഫ. ഒരു വിഭാഗം ആളുകൾ എന്നും ഉണ്ടായിരിക്കും. ഇൻഷാ ഹദീസ് നമ്മൾ വിശദീകരിക്കാനുള്ളതാണ്. ലാ തസാലു ത്വാഇഫ, ഒരു വിഭാഗം ആളുകൾ അവരെന്നും ഉണ്ടായിരിക്കും. മിൻ ഉമ്മത്തി, എന്റെ ഉമ്മത്തിൽ നിന്ന്, ളാഹിരീന അലൽ ഹഖ്, സത്യത്തിനുമേൽ വിജയിക്കുന്നവരായി എന്നും ഉണ്ടായിരിക്കും അവർ. ലാ യദുറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിച്ചവർക്ക് അവരെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. വലാ മൻ ഖാലഫഹും, അവരെ എതിർക്കുന്ന ശത്രുക്കൾക്ക്, രണ്ടാൾക്കാരെ നബി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലാ യദുറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിക്കുന്ന ആളുകൾ, വഞ്ചിക്കുന്ന ആളുകൾ എപ്പോഴും എവിടെ ഉണ്ടാവുക, എങ്ങനെ വഞ്ചിക്കാൻ പറ്റുക, ഉള്ളിൽ നിന്നിട്ടാണ് വഞ്ചിക്കല്. മുനാഫിക്കുകൾക്ക് അവരെ തകർക്കാൻ പറ്റില്ല. ലാ യദുറുഹും മൻ ഖദലഹും, അവരെ വഞ്ചിച്ചവർക്ക് അവരെ തകർക്കാൻ സാധിക്കുകയില്ല. വലാ മൻ ഖാലഫഹും, അവരോട് എതിരാകുന്നവർക്ക് അവരെ തകർക്കാൻ കഴിയുകയില്ല. ഹത്താ യാതിയ അംറുല്ലാഹി തബാറക വതആല വഹും കദാലിക, അല്ലാഹുവിന്റെ കൽപ്പന വരുന്നതുവരെ അവർ അപ്രകാരമായിരിക്കും. ഹത്ത യാതിയ അംറുല്ലാഹി തബാറക വതആല വഹും കദാലിക. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ദീനിനെ വിജയിപ്പിക്കുമെന്ന കാര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ബിൽ ഹുജ്ജത്തി വൽ ബയാൻ വസ്സൈഫി വസ്സിനാൻ, തെളിവുകൾ കൊണ്ട് വിജയമുണ്ടായിരിക്കും, അതുപോലെ തന്നെ വാളുകൊണ്ടുള്ള വിജയമുണ്ടായിരിക്കും. രണ്ടും അല്ലാഹു നമുക്ക് വാഗ്ദാനം നൽകിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. വൽഹംദുലില്ലാഹില്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ് ലിയുദ്ഹിറഹു അലദ്ദീനി കുല്ലിഹി على الدين كله اي على سائر الاديان على الدين كله على ميل الدين مدم كله يلا مدങ്ങളും എല്ലാ മതങ്ങളുടെയും മീതെ അല്ലാഹു ഈ ദീനിനെ വിജയിപ്പിക്കും. ലിയുദ്ഹിറഹു അല ദീൻ കുല്ലി, എല്ലാ ദീനിനേക്കാളും മീതെ അല്ലാഹു ഈ ദീനിനെ വിജയിപ്പിക്കും. ഐ അല സായിരിൽ അദിയാൻ وكفى بالله شهيدا. وكفى كفى നന്ന മദിയായവൻ, كفى മദിയായിരിക്കുന്നു. بالله അല്ലാഹുവിനെ കൊണ്ട്, അല്ലെങ്കിൽ അല്ലാഹു മദിയായവനാണ്. അല്ലാഹു മദിയായിരിക്കുന്നു എങ്ങനെയായി, ഷഹീദൻ, ഷഹീദ് സാക്ഷി, സാക്ഷിയായി അല്ലാഹു മദി. അതായത് ഈ പറഞ്ഞ കാര്യം, ദീൻ വിജയിക്കുമെന്ന കാര്യം അള്ളാഹുവിന്റെ റസൂലിനെ പറഞ്ഞയച്ചിട്ടുള്ളത് ഹുദയും ദീനുൽ ഹഖുമായിട്ടാണ് എന്ന കാര്യം, ഇതിന് അള്ളാഹു മദി സാക്ഷിയായിട്ട്, വേറെ ആരും സാക്ഷി വേണ്ട, അള്ളാഹു ഇതിന് സാക്ഷിയാണ്. എന്ത്, ഈ ദീന് വിജയിക്കുമെന്നതിന് ഈ ദീൻ, അത് രണ്ട് കാര്യങ്ങളാണ് ഉൾക്കൊള്ളുന്നത്, അൽ ഇൽമു നാഫിഉ വൽ അമലു സാലിഹ്, അതാണ് ഉൾക്കൊള്ളുന്നത്. അള്ളാഹുവാണ് റസൂലുകളെ പറഞ്ഞയച്ചത്. ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ സാക്ഷിയായി ആര് മതി, കഫ ബില്ലാഹി ഷഹീദ്, അല്ലാഹു സാക്ഷിയായി മതി. ഓ ഷഹീദ് മിൻ അസ്മാഇല്ലാഹി തബാറക വതആല, ഷഹീദ് എന്നത് അല്ലാഹുവിന്റെ ഇസ്മിൽ പെട്ടതാണ്. വമഅനാഹു ഹുവ അല്ലദീ ലാ യഗീബു അൻഹു ഷൈഉൻ, ഇബ്നു ഖൈം പറഞ്ഞതുപോലെ ഷഹീദ് എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യഗീബു അൻഹു ഷൈഉൻ, ഒരു കാര്യവും മറഞ്ഞു നിൽക്കാത്തവൻ, അവനാണ് ഷഹീദ്. എല്ലാം കാണുന്നവൻ, എല്ലാത്തിനും സാക്ഷിയായവൻ. എന്തെങ്കിലും ഒരു കാര്യം അള്ളാഹു സാക്ഷ്യം വഹിക്കാത്തണ്ടായിരിക്കോ? അള്ളാഹുവിന്റെ സാക്ഷ്യത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടാവോ? അല്ല. വകഫ ബില്ലാഹി ഷഹീദ. ഷഹീദ് മിൻ അസ്മാഇല്ലാഹ്. ഇതുവരെ മനസ്സിലായില്ല. അൽഹംദുലില്ലാഹി അല്ലദീ അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്ഖി ലിയുദ്ഹിറഹു അലാ ദീനി കുല്ലിഹി വകഫ ബില്ലാഹി ഷഹീദ. واشهد ان لا اله الا الله وحده لا شريك له واشهد اي اقر واعترف ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. അതാണ് അഷ്ഹദുന്റെ അർത്ഥം. അഷ്ഹദുന്റെ അർത്ഥം اقر واعترف, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ സമ്മതിക്കുന്നു. اشهد എന്താണ് സമ്മതിക്കുന്നത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. വഅഷ്ഹദു അൻ, അൻ മുഖഫഫ, ഞാൻ ഈ കാര്യം സമ്മതിക്കുന്നു. എന്താണ് ആ കാര്യം? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കാര്യം ഞാൻ അംഗീകരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഹർഫു നഫീൻ, ഇലാഹ് ഇസ്മു ലാ, ഇല്ല ഹർഫു ഇസ്തിഥ്ന, അല്ലാഹ് മുസ്തിഥ്ന. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹുമില്ല എന്ന കാര്യം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു, ഞാൻ അംഗീകരിക്കുന്നു, ഞാൻ അത് സമ്മതിക്കുന്നു. അതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ അർത്ഥം. അതിന്റെ മഅ്നാ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇസ്ലാമിന്റെ കലിമത്താണ്. അതെ, കലിമത്തുൽ ഇഖ്ലാസ്, കലിമത്തുൽ തൗഹീദ്. ഇതിന്റെ ഫളികൾ ധാരാളം വന്നിട്ടുണ്ട്. ഇത് പലതവണ നമ്മൾ കേട്ടതാണ്, ഞാൻ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. ശരിയതിന്റെ അർഖ്യാനുകൾ എത്ര എണ്ണാണ്? റുക്കിനുകൾ എത്ര എണ്ണ? ഏഴെണ്ണോ? ബഹ്കൂടെ ഉണ്ട്. എത്ര റുക്കിനുകൾ? ലാ ഇലാഹ ഇല്ലല്ലാഹ് റുക്കിനുകൾ എത്ര എണ്ണാണ്? രണ്ട്. ഏതൊക്കെയാണ്? അന്നഫിയു വൽ ഇസ്ബാത്ത്. എതികൊള്ളു അർഖ്യാനുഹ ഇസ്നാൻ. النفي والإثبات. لا إله نفي ذا ندا نشيدا. لا إله أوري إلههم إلا إلا الله الله العظيم. هذه إثباتا استريغري كلا هذا يمنى نشيدي كان لا أوري إلههم إلا لا إله باطلا لو أغتى أوڑك أرادك أبرنا الكارن دا دك باطلا إلا الله الله العظيم. الله نماتر إلها قال أرحدون هذا أركان. وشروطها كم؟ سبعة. أيوة. ما هي؟ أولا العلم. لا إله إلا الله شروط ولا ذكر أذكر العلم. ثاني ماذا؟ اليقين. ثالث كجا الانقياد. العلم أننا لا إله إلا الله كرتشارينا. രണ്ട് അലിയക്കീൻ, അതിനെക്കുറിച്ച് ഉറച്ച വിശ്വാസം ഉണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾ ഇൻഷാല്ലാഹ് ഉസൂൽ സലാസ് എടുക്കുമ്പോൾ ഷർഹ് ചെയ്യാം. ഇപ്പൊ നമ്മൾ ഇത് ഒഴിവാക്കാം. പക്ഷെ എന്തായാലും പറഞ്ഞു പോവാം. അൽ ഇൽമു വൽ യഖീൻ സുമ്മൽ മാദ ഇൻഖിയാദ്. ഇൻഖിയാദ് എന്നാണ് എന്താ? ഇൻഖിയാദ് താലീം തൗഹീദ് എടുത്തപ്പോൾ പറഞ്ഞാണ് ഇൻഖിയാദു ലഹു ബിത്താഅ. ഇൻഖിയാദ് മാദ? കീഴോതുങ്ങൾ. ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ ആശയത്തിന് കീഴോതുങ്ങൾ അൽ ഇൻഖിയാദ്. الثالث الاخلاص. الرابع الاخلاص. الاخلاص فرنت الله كو ونديت انا يركنا اخلاص انا يركنا. الخامس الصدق فرنت ستي سنده ما يركنا الصدق ستي سنده ما يركنا. لا اله الا الله برينا. ഈ ഏഴ് ഷുറൂത്തുകൾ ഇത് പഠിക്കണം നമ്മൾ. എല്ലാ എത്ര കിതാബുകൾ വന്നാണ്? അസ്സദുഖ്. അസ്സാദിസ് അൽ ഖബൂൽ. ഇതിനൊക്കെ വിരുദ്ധമായ കാര്യങ്ങളുണ്ട് അല്ലേ? അൽ ഖബൂൽ സ്വീകരിക്കണം, അതിന്റെ അത് മനസ്സിന്റെ ഉള്ളിൽ ഉൾക്കൊള്ളണം. അസ്സാബിഅ വൽ അഖീർ മാദ? അൽ മഹബ്ബ, സ്നേഹം. ഇതിനൊക്കെ വിരുദ്ധമായ കാര്യമുണ്ട്. അവിരുദ്ധമായ കാര്യങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടാവാൻ പാടില്ല. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഏഴ് കാര്യങ്ങൾ അയാളെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ഇതിന് വിരുദ്ധമായ അടുത്ത് ഉണ്ടാവാൻ പാടില്ല. ഇതിന് വിരുദ്ധമായ കാര്യങ്ങൾ, ഇൽമിന് വിരുദ്ധമായ കാര്യം എന്തായിരിക്കും? അൽ ജഹൽ, അൽ ഇൽമുൽ മുനാഫീൻ ഇൽ ജഹൽ വേണമെങ്കിൽ ഇൻഡു എന്നിട്ടിട്ട് അൽ ജഹലിനെ ഇരിക്കും. ഇതിന്റെ നേരെ വിപരീതമായ കാര്യങ്ങൾ, അൽ ഇൽമുൽ മുനാഫീൻ ഇൽ ജഹൽ, അൽ മുനാഫി. സാധാരണ പണ്ഡിതന്മാർ അങ്ങനെയാണ് പറയല്, അൽ ഇൽമുൽ മുനാഫീ ലിൽ ജഹൽ, അറിവില്ലായ്മയെ ഇല്ലാതെയാക്കുന്ന അറിവ്. അതായത് ലാ ഇലാഹ ഇല്ലല്ലാഹിനെ കുറിച്ച് അറിവില്ലാത്ത അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. യഖീന്റെ നേരെ വിപരീതം എന്താണ്? അഷക്ക്. ഇഖ്ലാസിന്റെ വിപരീതം എന്താണ്? അഷ്ഷിർക്ക്. സിദ്ഖിന്റെ വിപരീതം എന്താണ്? അൽഖദീബ്. കള്ളത്തരം പറഞ്ഞാവാൻ പാടില്ല. ഈ പറഞ്ഞ ഏഴ് ഷർത്തുകൾ ഒരാൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ, ഈ പറഞ്ഞ ഏഴ് ഷർത്ത് എണ്ണി പാലിക്കാൻ കാണാൻ പഠിക്കുക എന്നുള്ളതിലല്ല അർത്ഥമുള്ളത്, അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതില്ല. ചിലപ്പോൾ ഇതൊന്നും അറിയാത്ത ഒരാൾ ചിലപ്പോൾ നാളത്തെ സ്വർഗത്തിൽ പോകും. കാരണം എന്താ, അയാൾക്ക് ഇത് ജീവിതത്തിൽ ഉണ്ടാവും. ചിലപ്പോൾ ഇത് ഏഴും കാണാൻ പഠിച്ചിട്ടുള്ള ആള് അഫാൻ അള്ളാഹു അയ്യാക്കും, ചിലപ്പോൾ നരകത്തിൽ പോയേക്കാം. അപ്പൊ അത് പാടില്ല. ഇത് പഠിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഇത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ ഖിയാദ്, ആ കീഴൊതുങ്ങുക എന്നുള്ളതിന്റെ വിപരീതം എന്താ? അത്തക്കബ്ബുർ. അൽ കബൂൽ, സ്വീകരിക്കുക എന്നുള്ളതിന്റെ വിപരീതം എന്താ? മലയാളം എന്തായിരിക്കും എന്റെ? ആ നിരസിക്കുന്നതിനെന്താ അറബി പറയാ? ഉപേക്ഷിക്കുക. എന്താ അറബി പറയാ? അത്തർക്കു. അൽ കബൂൽ മുനാഫിൽ തർക്ക്. അൽ മഹബ്ബ, വിപരീതം എന്തായിരിക്കും? എല്ലാവർക്കും അറിയാം, അറബി മലയാളമല്ല, അറബി എന്താ? അൽ മഹബ്ബ അൽ മുനാഫി ലിൽ ബുഗ്ദ്, ദേഷ്യം. ഈ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് നന്നായി ചിന്തിക്കുക. അതിപ്പോ എടുക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് ഒഴിവാക്കുന്നത്. വഷദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു 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 എന്ന് പറഞ്ഞാൽ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഐ ഇല്ലല്ലാഹു വഹ്ദഹു, അല്ലാഹു ഏകനാണ്. അവനല്ലാതെ ഒരു ഇലാഹു ഇല്ലാന്ന് പറഞ്ഞില്ലേ, അവൻ ഏകനാണ്. ആ ഇല്ലല്ലാഹ് അതെന്താണ്? എന്താ നമ്മളിപ്പോ പറഞ്ഞത്? ഇസ്ബാത്ത് അല്ലെ. ഇപ്പൊ എന്താ പറഞ്ഞ ഇല്ലല്ലാഹ് എന്നുള്ളത് എന്താണ്? ഇസ്ബാത്താൻ. വഹ്ദഹു എന്ന വാക്ക് അതിനെ ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ്. തൗക്കീദുൻ ലിൽ ഇസ്ബാത്ത്, ഇസ്ബാത്തിന്റെ തൗക്കീദാണ്. അല്ലാഹു അല്ലാതെ എന്ന് പറഞ്ഞില്ലേ, അതിനൊന്നുകൂടി ഉറപ്പിക്കണം അവിടെ. ഇല്ലല്ലാഹ് വഹ്ദഹ, അവൻ അവനല്ല, അല്ലാഹു അല്ലാതെ ഒരാളും ഇലാഹില്ല, അവൻ ഏകനാണ്, അവൻ മാത്രമേ അതിനുള്ളൂ ഇലാഹായിട്ടുള്ളൂ. വഹ്ദഹു, ഇസ്ബാത്തിനെ ഒന്നുകൂടി ഉറപ്പിക്കലാണ് വഹ്ദഹു എന്ന വാക്കുകൊണ്ട് സംഭവിക്കുന്നത്. ലാ ഷരീക ലഹു, ലാ ഇല്ല ഷരീഖ്, ഷരീഖ് പങ്കുകാരൻ. ലാ ഷരീക ലഹു അല്ല, ലഹു എന്ന അവന്, അവന് തന്നെ അള്ളാഹുവിന്, അള്ളാഹുവിനൊരു പങ്കാളിയില്ല. അതേതിനുള്ള തൗക്കീദായിരിക്കും? ലാ ഇലാഹ എന്നതിനുള്ള തൗക്കീദാണ്. ഒരു ഇലാഹുമില്ല, ലാ ഷരീക ലഹു. ആ ഒരു ഇലാഹുല്ല എന്നുള്ളത് എന്താണ്? അള്ളാഹുവിന് ഒരു പങ്കുകാരനുമില്ല എന്നുള്ള അർത്ഥം. അതൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കലാണ് ലാ ഷരീക ലഹു, തൗക്കീദുൻ ലിന്നഫി. വഷദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ഷരീക ലഹു ഇഖ്റാറൻ ബിഹി, ഇഖ്റാറൻ ബിഹി. ഇഖ്റാർ ഉഖറു എന്ന് ഇപ്പൊ പറഞ്ഞില്ലേ, ഉഖറു എന്ന് പറഞ്ഞാ അംഗീകരിക്കുന്നു. ഇഖ്റാറൻ അംഗീകാരമായിക്കൊണ്ട്, ഈ ഷഹാദത്ത് ഞാൻ പറയുന്നത് എങ്ങനെയാണ്? ഇഖ്റാറൻ അംഗീകാരമായിക്കൊണ്ടാണ്. ബിഹി ഐ ബിഷഹാദ, ഈ ഷഹാദത്തിന് ഞാൻ അംഗീകരിച്ചുകൊണ്ടാണ്. ഔ ഇഖ്റാറൻ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിനെ അംഗീകരിച്ചുകൊണ്ടാണ്. ഇഅ്തിറാഫൻ, അറബിയിൽ ആരെങ്കിലും എഴുതാൻ ഉദ്ദേശിക്കുന്നതിന് ഇഖ്റാറൻ ഐ ഇഅ്തിറാഫൻ, ലാ ഇലാഹ ഇല്ലല്ലാഹയെ അംഗീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഷഹാദത്ത് പറയുന്നത്. വതൗഹീദൻ ഇഖ്റാർ എന്നുള്ളത് എന്താണ് അതിന്റെ അറാബ് എന്തായിരിക്കും? ഹാലായിരിക്കും. ഞാൻ ഈ ഷഹാദത്ത് പറയുന്നത് എങ്ങനെയാണ്? ഇഖ്റാറൻ, അംഗീകരിച്ചുകൊണ്ടാണ്. വതൗഹീദൻ, തൗഹീദ് എന്നത് വഹദ, യുവഹിദു അതിന്റെ മസ്ദറൻ. തൗഹീദ് എന്നുള്ള എന്താ അർത്ഥം? ഏകപ്പെടുത്തിക്കൊണ്ട്, ഏകനാക്കിക്കൊണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് ഞാൻ പറയുന്നത് ഇഖ്റാറൻ ബിഹി, അത് അംഗീകരിച്ചുകൊണ്ടും, വതൗഹീദൻ അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ടുമാണ് ഞാനത് പറയുന്നത്. മനസ്സിലായ അതിന്റെ അർത്ഥം ശരിക്കും മനസ്സിലായോ? വഷദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇഖ്റാറൻ ബിഹി, ആ പറഞ്ഞ കാര്യത്തെ അംഗീകരിച്ചുകൊണ്ടും, വതൗഹീദൻ അള്ളാഹുവിനെ ഏകനാക്കിക്കൊണ്ടും. വഷദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, വഷദു പറഞ്ഞതാണ്, എനിക്ക് പറഞ്ഞതാണ്. മുഖറു വാതരിഫു വഷദു അന്ന മുഹമ്മദൻ അന്ന, ഇക്കാര്യം എന്താണ് ആ കാര്യം? മുഹമ്മദൻ, മുഹമ്മദ് ആണ് എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. മുഹമ്മദ്, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു അബ്ദുൽ മുത്തലിബ് ഇബ്നി അബ്ദു മനാഫ്. മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു അബ്ദി അൽ മുത്തലിബ് ഇബ്നു അബ്ദു മനാഫ് صلوات الله وسلامه وبركاته عليه. واشهد ان محمدا, محمد ആണ് എന്ന് ഞാൻ സാക്ഷ്യം വെക്കുന്നു. ഏത് മുഹമ്മദ് ആണ് ഇത്? ഏതോ ഒരു മുഹമ്മദ് അല്ല, മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ ഇബ്നു മൻ അബ്ദുൽ മുത്തലിബ് ഇബ്നു അബ്ദു മനാഫ്. മുഹമ്മദ് എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുകളിൽ ഏറ്റവും പ്രസിദ്ധമായ പേരാണ്. മാത്രമാണോ പേരുള്ളത്? അല്ല, വേറെയും പേരുകൾ. മുഹമ്മദ് എന്ന പേര് എന്തായിരിക്കും? മുഹമ്മദ് എന്നതിന്റെ അർത്ഥം മുഹമ്മദ് ഐ മൻ ഇജ്തമഅ ഫീഹിൽ ഖിസാലുൽ മഹ്മൂദ, അതാണ് മുഹമ്മദിന്റെ അർത്ഥം. മുഹമ്മദ്, ഹംദ് എന്ന വാക്ക് അതിൽ വരുന്നില്ലേ അല്ലേ? മുഹമ്മദ് ഹാഉം മീമും ദാലും അല്ലേ? ഹംദ് എന്ന വാക്കിനാണ് വന്നിട്ടുള്ളത്. സ്തുതിക്കപ്പെടാനുള്ള സ്വഭാവങ്ങൾ, വിശേഷണങ്ങൾ ധാരാളമുള്ളവൻ, സ്തുതിക്കപ്പെടാവുന്ന വിശേഷണങ്ങൾ ധാരാളമുള്ളവൻ അവനാണ് അങ്ങനെയുള്ള ആൾക്കാണ് മുഹമ്മദ് എന്ന് പറയുക. മുഹമ്മദിന്റെ അർത്ഥം സ്തുതിക്കപ്പെടുന്ന കാര്യങ്ങൾ, നല്ല സ്വഭാവങ്ങൾ, നല്ല വിശേഷണങ്ങൾ അനേകമുള്ളവൻ, അതാണ് മുഹമ്മദ് എന്നതിന്റെ അർത്ഥം. തൗറാത്തിൽ ഈ പേരാണ് അല്ലെ? തൗറാത്തിലും ഇഞ്ചീലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്ത് വന്നിട്ടുണ്ട്? സന്തോഷ വാർത്ത വന്നിട്ടുണ്ട്, മുൻകാലത്ത് പ്രവചനം വന്നിട്ടുണ്ട്. തൗറാത്തിൽ മുഹമ്മദ് എന്ന പേരാണ് വന്നിട്ടുള്ളത്. എന്നാൽ ഇഞ്ചീലിൽ വന്നിട്ടുള്ള പേരോ? അഹമ്മദ് എന്ന്. തെളിവ് എന്താണ്? ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലെ? യഅതി മിൻ ബഅദിഹി ഇസ്മുഹു അഹമ്മദ്. അതാരാ പറഞ്ഞത്? ഇഞ്ചിയിൽ വരണമെങ്കിൽ അതാരാ പറയാ? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ഇഞ്ചിയിൽ ഈസാ നബിന്റെ അല്ലേ? ഈസാ നബിക്കല്ല അവതരിപ്പിക്കോട്ടെ. വഷദു അന്ന മുഹമ്മദൻ അബ്ദുഹു, അബ്ദ് അടിമ, അവന്റെ അടിമയാണ്. അവന്റെ അടിമ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി, അള്ളാഹുവിന്റെ അടിമയാണ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു മുഹമ്മദ് അള്ളാഹുവിന്റെ അടിമയാണ് എന്ന കാര്യം. അടിമ എന്ന് പറയുന്ന ഒരു മോശമായ കാര്യമല്ല. ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞത് എങ്ങനെയാണ്? അബ്ദുഹു എന്നാണ്, അള്ളാഹുവിന്റെ അടിമ എന്നാണ്. അള്ളാഹു തന്നിലേക്കാണ് ചേർത്തി പറഞ്ഞിട്ടുള്ളത്. അത് ഇളാഫത്തു തശ്രീഫിൻ വതഅലീമിൻ, അള്ളാഹു ആദരവോട് കൂടിയിട്ടാണ് ഒരു കാര്യത്തെ അവനിലേക്ക് ചേർത്തി പറയാറുള്ളത് അല്ലേ? ബൈത്തുല്ലാഹി, അള്ളാഹുവിന്റെ വീട്, എല്ലാ വീടും അള്ളാഹിന്റെ തന്നെയാണ്. പക്ഷെ മസ്ജിദിന് അള്ളാഹു പ്രത്യേകം പറഞ്ഞു ബൈത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വീട്. അതിനെന്താ മനസ്സിലായത്? ആ വീട് അള്ളാഹുവിൻ്റെതാണ്, അതായത് അള്ളാഹുവിന് ഇഷ്ടമുള്ളതാണ്. അപ്പൊ അടിമ, എന്റെ അടിമ എന്ന് പറയുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിന് ഇഷ്ടമുള്ള അടിമ എന്നുള്ള. ഒരു മനുഷ്യന് നേടിയെടുക്കാൻ പറ്റിയതിൽ ഏറ്റവും വലിയ സ്ഥാനം ഏതാണ്? അള്ളാഹുവിന്റെ അടിമ അവരുടെ കൂട്ടത്തിൽ, അള്ളാഹുവിന്റെ അടിമകളുടെ കൂട്ടത്തിൽ അവൻ പ്രത്യേകമായി അവനിലേക്ക് എന്റെ അടിമ എന്ന് വിശേഷിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാവില്ല. അൽഉബൂദിയത്തുൽ ഖാസ്സ, ഒരാൾക്ക് ലഭിക്കുന്നതിൽ ഏറ്റവും വലിയ സ്ഥാനം അത്. അൽഉബൂദിയത്തുൽ ഖാസ്സ, അള്ളാഹുവിന്റെ പ്രത്യേകമായ അടിമ, അള്ളാഹു പ്രത്യേകം തെരഞ്ഞെടുത്ത അടിമ, ഇത് വലിയ സ്ഥാനമാണ്. അതോടൊപ്പം രണ്ടാമത്തെ സ്ഥാനം ഏതാണ്? അർറിസാല, റസൂൽ എന്ന പദവി. ഇത് രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടിയില്ലേ? അവിടുന്ന് ഏറ്റവും അള്ളാഹുവിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായിരുന്നു. അതോടൊപ്പം അവിടുന്ന് അള്ളാഹുവിന്റെ റസൂലുമായിരുന്നു. ഈ രണ്ട് കാര്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു അവന്റെ അടിമ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചതൊക്കെ എപ്പോഴാണ്? അള്ളാഹുവിന്റെ റസൂലിന് ആദരവ് നൽകുന്ന സന്ദർഭങ്ങളിലാണ്. ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എങ്ങനെ പറഞ്ഞു? അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ, തന്റെ അബ്ദിന്റെ മേൽ കിതാബ് അവതരിപ്പിച്ചവൻ. ഖുർആൻ അവതരിപ്പിച്ചിട്ട് എന്നുള്ള വലിയ കാര്യമല്ലേ, അതിനുവേണ്ടി റസൂലിനെ തെരഞ്ഞെടുത്തു എന്നുള്ളത് ആ സന്ദർഭത്തിലാണ് അബ്ദ് എന്ന് പറഞ്ഞത്. സുബ്ഹാനല്ലദി അശ്റാ ബിഅബ്ദിഹി, ഇസ്റാ നടത്തുക എന്നുള്ളത് അല്ലേ. പിന്നെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര പോവുകയും അവിടുന്ന് മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദിസിലേക്ക് യാത്ര പോവുകയും അവിടെ നിന്ന് ഏഴ് ആകാശങ്ങൾക്കും ഇത് യാത്ര ചെയ്യുകയും ചെയ്ത കാര്യം ഇസ്റാഉ മിഅ്റാജു. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ എങ്ങനെ വിശേഷിപ്പിച്ചത്? അസ്റാ ബിഅബ്ദിഹി, തന്റെ അടിമയെ കൊണ്ട് ഇസ്റാ നടത്തിപ്പിച്ചാണ്. ഇങ്ങനെ പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹു അവിടുത്തെ വിശേഷിപ്പിച്ചത് അബ്ദി എന്ന്, അടിമ എന്ന്. അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ പ്രത്യേകമായ, അവന്റെ പ്രത്യേകമായ തെരഞ്ഞെടുപ്പ് ലഭിച്ച അടിമ എന്നാണ്. അൽഉബൂദിയത്തുൽ ഖാസ്സ. അതുകൊണ്ട് അല്ലാഹു പറ അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, തന്റെ അടിമക്ക്, എന്റെ അടിമക്ക് അള്ളാഹു മതിയായവനല്ലേ. ആ വാക്കിൽ തന്നെ ഉണ്ട് അല്ലെ ആ ഇഷ്ടം, ആ സ്നേഹം അതിൽ തന്നെ ഉണ്ട്. واشهد ان محمدا عبده ورسوله. رسول കഴിഞ്ഞു പോയതല്ലേ, കുറച്ചു മുന്നേ വിശദീകരിച്ചിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ് അല്ലദീ അർസല റസൂലഹു എന്ന് പറഞ്ഞപ്പോൾ റസൂലിന്റെ അർത്ഥം നമ്മൾ പറഞ്ഞത്, ഇനി അത് ഒന്നുകൂടി ആവർത്തിക്കുന്നില്ല. واشهد ان محمدا عبده ورسوله. ഇവിടെ രണ്ട് കാര്യം അദ്ദേഹം പറഞ്ഞു, അബ്ദ് റസൂൽ. രണ്ടും പറഞ്ഞ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ആ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രേഷ്ഠത വ്യക്തമാക്കാൻ, രണ്ടാമത് മറ്റൊരു കാരണം എന്തായിരിക്കും? റസൂലുള്ളാഹിയുടെ വിഷയത്തിൽ അതിരി കവിഞ്ഞ ആളുകളുമുണ്ട്, അലസത കാണിച്ച ആളുകളുമുണ്ട്. അവർക്ക് രണ്ടു പേർക്കുമുള്ള മറുപടിയാണ് ആ വാക്ക്. അള്ളാഹുവിന്റെ റസൂലിനെ മനുഷ്യൻ എന്ന സ്ഥാനത്ത് നിന്ന് മേലോട്ട് ഉയർത്തിയ ആൾക്കാരുണ്ട്. അവിടുന്ന് ഒരു മനുഷ്യനേക്കാൾ വലിയ സ്ഥാനം കൊടുത്ത് അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തിയ ആളുകളുണ്ട്. മനസ്സിലാം, അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തിയ ആളുകളുണ്ട്. അവർക്കുള്ള മറുപടിയാണ് അബ്ദുഹു എന്നതിലുള്ള, അള്ളാഹുവിന്റെ അടിമയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വറസൂലുഹു എന്നത് ആരായിരിക്കും? അബ്ദ് എന്ന വിഷയത്തിൽ അതിരി കവിഞ്ഞ ആൾക്കാർ ആരൊക്കെയാണ്? സൂഫികൾ അല്ലെ, സൂഫികൾ, ഖുറാഫികൾ, റവാഫലത്ത്, ഇവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിന്റെ വിഷയത്തിൽ അതിരി കവിഞ്ഞ ആളുകളാണ്. റസൂലുള്ളാഹിനെ അള്ളാഹിന്റെ സ്ഥാനത്തേക്ക് അതല്ലെങ്കിൽ അതിനേക്കാൾ മേലേക്ക് ഉയർത്തിയ ആളുകളാണ് സൂഫികളും അതുപോലെ അവരെ പിന്നാലെ നടന്ന ആളുകളുമൊക്കെ. വറസൂലുഹു, റസൂലുഹു എന്ന വാക്ക് ആർക്കുള്ള മറുപടി ആയിരിക്കും? ആ റസൂലുള്ളാഹിനെ തരം താഴ്ത്തിയ ആളുകൾ ആരാണ്? ഇസ്ലാമിലേക്ക് ചേർത്തി പറഞ്ഞ ആൾക്കാരില് അൽ മുത്തക്കല്ലിമൂൻ, അൽ ജഹ്മിയ, അൽ മുഅ്തസില, മുഅ്തസിലത്തിലെ ജഹ്മിയത്ത്, മുഅ്തസിലത്ത് പോലുള്ള ആളുകൾ, ഈ കക്ഷികളിൽപ്പെട്ട ആളുകൾ എന്താണ് റസൂലുള്ളാഹിനെ പറ്റി പറഞ്ഞിരുന്നത്? അള്ളാഹിന് റസൂലിന് അസ്മാ സിഫാത്ത് ഒന്നും മനസ്സിലായിട്ടില്ലാന്ന്, അവിടുത്തേക്ക് അവിടുന്ന് പറഞ്ഞു ഈ വിഷയത്തിൽ പോരാനാണ്. റസൂലുള്ളാഹിനെ തരംതാഴ്ത്തിയ ആൾക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന മാർഗം അത് പോരാ, നമ്മളെ ബുദ്ധിയും കൂടി ആവശ്യമാണ്. ബുദ്ധി ഇല്ലാതെ ഒന്നും മനസ്സിലാക്കാൻ പറ്റൂല. ബുദ്ധിയാണ് ആവശ്യം. ബുദ്ധിയാണ് റസൂലുള്ളാഹിയുടെ വാക്കിനേക്കാൾ വലുത് എന്ന് വിചാരിച്ച ആളുകളെ മുത്തക്കല്ലിമീങ്ങൾ. ഇവർക്ക് രണ്ടുപേർക്കുള്ള മറുപടിയിലാണ് അബ്ദുഹു വ റസൂലു വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു സല്ലല്ലാഹു അലൈഹി വ അലാ ആലിഹി كيف صلى الله عليه صلى الله عليه وعلى اله وصحبه نندهيل عندهتله نسخه صحبه نلا اترولو عليه نو لا صحبه نو لا عندهتله نسخه اله نند صلى الله عليه صلى الله صلى അള്ളാഹു അള്ളാഹു സ്വലാത്ത് ചെല്ലട്ടെ. അള്ളാഹുന്റെ സ്വലാത്ത് എന്താണ്? അബുൽ ആലി റഹ്മത്തുള്ളാഹി തആല ഇതെന്താ പറഞ്ഞേ? സ്വലാത്തുള്ളാഹ് മാദ സനാഉഹു ഇൻദൽ മലായിക. സനാഉഹു ഇൻദൽ മലായിക. അള്ളാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു ഇൻദൽ മലായിക, മലക്കുകളുടെ അടുക്കൽ. അള്ളാഹു ആരെ കുറിച്ചാണോ സലാത്ത് ചെല്ലുന്നത് അവനെ പുകഴ്ത്തി പറയലാണ് അള്ളാഹുവിന്റെ സലാത്ത്. നമ്മൾ മുന്നെടുത്താണല്ലേ, പലതവണ എടുത്താണ്, ഇനി ആവർത്തിക്കേണ്ടില്ലല്ലോ. സലാത്തുല്ലാ ഐ സനാഉല്ലാ, അള്ളാഹു പുകഴ്ത്തി പറയലാണ് അള്ളാഹുന്റെ സലാത്ത്. സലാത്ത് എന്ന് പറഞ്ഞാൽ ഭാഷയിലെ അർത്ഥം എന്താണ്? ഇത് സലാത്ത് തന്നെ ഭാഷയിൽ, അറബി ഭാഷയിൽ സലാത്ത് തന്നെ എന്താ അർത്ഥം? എന്താണ് നമസ്കാരം ഭാഷയിൽ? അറബി ഭാഷയിൽ എന്താ അർത്ഥം? സലാത്ത് എന്താ അർത്ഥം? അറബി ഭാഷയിൽ സല്ല എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? പ്രാർത്ഥന. എന്താർത്ഥം? പ്രാർത്ഥന, ദുആ. സലാത്ത് എന്നാ ദുആ. അള്ളാഹു സലാത്ത് ചൊല്ലി എന്ന് പറഞ്ഞാൽ അള്ളാഹ് പ്രാർത്ഥിച്ചു ഒരിക്കലും പറയാൻ പറ്റൂല. പറ്റൂ, അള്ളാഹുവാണ് പ്രാർത്ഥിക്കപ്പെടുന്നവൻ, അവൻ പ്രാർത്ഥിച്ചു എന്ന് പറയും ഒരിക്കലും ഇല്ല. അള്ളാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ പല അഭിപ്രായങ്ങളുണ്ട്, റഹ്മത്താണെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഏറ്റവും സഹീഹായ അഭിപ്രായമായി നമുക്ക് മനസ്സിലാവുന്നത് അല്ലാഹു അലം സലാത്ത് എന്ന് പറഞ്ഞാൽ സനാഉഹു ഇൻദൽ മലായിക, മലക്കുകളുടെ അടുക്കൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തി പറയുന്നത്. വസല്ലല്ലാഹു അലൈഹി, അലൈഹി ഐ അലാ മുഹമ്മദിൻ സലവാത്തു റബ്ബി വസലാമുഹു വ ബറകാതുഹു അലൈഹി صلى الله عليه وعلى الله അവിടുത്തെ മേൽ സ്വലാത്ത് ചൊല്ലട്ടെ. പിന്നെ ആരുടെ മേലും? وعلى ഇവരുടെ മേലും. ആലിഹി അതിൽ ഉണ്ടാവില്ലെങ്കിൽ ജസ്റ്റ് കൂട്ടി എഴുതിയാൽ മതി. وعلى آله അവിടുത്തെ അഹലുകാരുടെ മേൽ, കുടുംബത്തിന്റെ മേൽ. ആലി എന്ന് പറഞ്ഞാൽ ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം തർജീഹ് നൽകിയിട്ടുള്ളത് ആലി എന്ന് പറഞ്ഞാൽ അത്ബാ ആണ് എന്നാണ്. അൽആൽ ഹുമുൽ അത്ബാ, റസൂലുള്ളാഹിനെ പിൻപറ്റിയവരൊക്കെ അള്ളാഹിന്റെ റസൂലിന്റെ കുടുംബക്കാരാണ്. റസൂലുള്ളാഹിനെ പിൻപറ്റിയവരൊക്കെ എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരാണ്. എല്ലാവരും പേടും അത്ബാ എന്നത്. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളോട് ഏറ്റവും അടുപ്പമുള്ളവനാണ്, അവരുടെ ഭാര്യമാരാകട്ടെ അവരുടെ ഉമ്മമാരാണ്. റസൂലുള്ളാഹിയുടെ ഭാര്യമാരാരാണ്? നമ്മുടെ ഉമ്മമാരാണ്. പക്ഷേ ഈമാനും അതോടൊപ്പം കുടുംബബന്ധവും ഒരുമിപ്പിച്ച ആൾക്കാരാണ്. അവർക്ക് വേറെ സ്ഥാനമാണ് തങ്ങന്മാർ. ആ ഇവിടെ തങ്ങന്മാരെന്ന് പറയുന്നത് എന്താണ്? സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർക്കുന്ന കുടുംബ ബന്ധം സഹീഹായ സനദോടുകൂടി വന്ന ആളുകളാണ്. അല്ലാത്ത ആളുകൾ ഇതിൽ പരാമർശിക്കപ്പെടും. സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലമ, അവിടുത്തെ മേൽ സലാം ഉണ്ടാകട്ടെ. അതാണ് സല്ലമ എന്നതിന്റെ അർത്ഥം. സല്ലമ എന്ന് പറഞ്ഞാൽ സലാം ഉണ്ടാകട്ടെ. സലാം എന്ന് പറഞ്ഞാൽ എന്താ? ബിമാന തഹിയ, രണ്ടർത്ഥം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഒന്നല്ലെങ്കിൽ തഹിയ. തഹിയ എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ ആക്കിയതാ. മനസ്സിലാണ്? തഹിയ എന്ന് പറഞ്ഞാൽ അഭിസംബോ അഭി അഭിവാദ്യം. തഹിയ فإذا حييتم بتحية فحيوا بأحسن منها أو ردوا مثلها أو ردوها. അള്ളാഹുവിന്റെ റസൂലിന് അഭിവാദ്യങ്ങൾ ഉണ്ടാകട്ടെ, സലാം ഉണ്ടാകട്ടെ. സല്ലല്ലാഹു വസല്ലമ മുസ്ലാം, അള്ളാഹുവിന്റെ റസൂലിന്റെ മേൽ സലാം ഉണ്ടാകട്ടെ. അതല്ലെങ്കിൽ അവിടുത്തെ അർത്ഥം അസ്സലാം യഅനി അസ്സലാമതു മിനൽ ഐബ്, ന്യൂനതകളിൽ നിന്ന് റസൂലുള്ളയെ മുക്തനാക്കട്ടെ. അള്ളാഹു എന്ത് ചെയ്യട്ടെ, ന്യൂനതകളിൽ നിന്ന്, മോശം കാര്യങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിനെ കൂടുതൽ ശുദ്ധീകരിക്കട്ടെ, ഇനിയും ശുദ്ധീകരിക്കട്ടെ. وسلم وصلى الله وعلى اله وسلم تسليما. تسليم مفعول مطلقا ഒരു പ്രത്യേക രൂപത്തിലുള്ള സലാം. മസീദൻ, മസീദൻ അധികമായത്, ഇസാഇദൻ. صلى الله عليه وعلى اله وصحبه وسلم تسليما مزيدا. സഹബിഹി എന്നുണ്ട്, സഹബിഹി എന്നാണെങ്കിൽ സഹാബത്തിന്റെ മേൽ, സഹാബത്തിന്റെ മേൽ കൂടി എന്തുണ്ടാകട്ടെ. സഹാബ എന്നതിന്റെ ബഹുജനമാണ് സഹബ്. മസീദൻ, ധാരാളമായ സലാത്തും സലാമും റസൂലുള്ളയുടെ മേലും അവിടുത്തെ കുടുംബത്തിന്റെ മേലും അവിടുത്തെ സഹാബത്തിന്റെ മേലും ഉണ്ടാകട്ടെ. ഇതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അമ്മ ബഅദ് എന്ന വാക്ക് ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് മാറുമ്പോൾ കൊണ്ടുവരുന്ന വാക്കാണ്, ഒരു രീതിയിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക്. ഖുത്ബത്തുൽ ഹാജ പറഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ വിഷയത്തിൽ കടക്കാൻ, അപ്പോഴാണ് അമ്മ ബഅദു എന്ന് പറയാം. അമ്മ ബഅദു, പിന്നീട് ശേഷം പറയുന്ന വാക്ക് ഫ കൊണ്ട് തുടങ്ങണം. അതേപോലെ തന്നെ ഈ വാക്ക് അമ്മ ബഅദി എന്ന വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുത്ബകളിൽ കൊണ്ടുവരാറുണ്ടായിരുന്ന വാക്കാണ്. أما بعد وبعد نور القبلة وبعد من يبرع مش أحسن أيضا أما بعد من يبرع أدوان إذا خطبة قال لكم دو ورنان دان سنتان صلى الله عليه وسلم كنت ورنان دان دوان إذا كنت ورنان دان سنتان ونكتفي هنا ونصلي ونسلم على خاتم الأنبياء والمرسلين وآخر دعوانا ان الحمد لله رب العالمين